Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. പുറപ്പാട് ഗ്രന്ഥത്തിന്റെ രചനയിൽ മൂന്ന് ശൈലികളുണ്ടെന്ന് നാം മനസ്സിലാക്കി. യാവയിസ്റ്റ്, ഇലോയിസ്റ്റ്, പ്രീസ്റ്റ്ലി പാരമ്പര്യങ്ങളാണവ. അതിൽ ദൈവീക പാരമ്പര്യങ്ങളെന്ന് വിളിക്കപ്പെടുന്ന യാവയിസ്റ്റ്, ഇലോയിസ്റ്റ് ഈ രണ്ട് ശൈലികൾ ഉപയോഗിച്ചിരിക്കുന്നത് പുറപ്പാടിൻ്റെ ആദ്യ ഭാഗത്താണ്. ആദ്യ ഭാഗമെന്ന് പറയുമ്പോൾ അത് മരുഭൂമിയിലൂടെയുള്ള യാത്രയിലാണ്. ഈ രണ്ട് ശൈലികളും ഇസ്രായേലിന്റെ വിമോചന കഥ വ്യാഖ്യാനിക്കുന്നതിൽ ഇടകലർന്നു കിടക്കുമ്പോൾ പൗരോഹിത്യ പാരമ്പര്യം സീനായ് ഉടമ്പടിക്ക് ശേഷമുള്ള 10 കൽപ്പനകളുടെ വ്യാഖ്യാനവും ഇസ്രായേലിൻ്റെ മതാത്മക ജീവിതവുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. അഹറോനെയും കുടുംബത്തെയും കേന്ദ്രീകരിച്ച് വിവരിക്കുന്ന അഭിഷേക ക്രമങ്ങളെക്കുറിച്ച് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേലിലെ പൗരോഹിത്യ പാരമ്പര്യങ്ങളെക്കുറിച്ച് ഇനിയും നമുക്ക് പഠിക്കാം.
ആദിയിൽ ദൈവത്തോടൊത്തു വസിച്ചൊരു നാദസ്വരൂപമേ വിശ്വവിജ്ഞാനമേ പൃഥ്വിയെ സൃഷ്ടിച്ചു പാലിച്ചു പോരുന്ന ത്രിത്വൈക ദൈവമേ തവ ഗീതി പാടാം. ഞങ്ങൾ തവ ഗീതി പാടാം.
അഹറോൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തിയിട്ടുള്ള ന്യായവിധിയുടെ ഉരസ്ത്രാണം ധരിച്ചിരിക്കണം. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ അവർ നിരന്തരം സ്മരിക്കപ്പെടട്ടെ. ന്യായവിധിയുടെ ഉരസ്ത്രാണത്തിന്റെ തൊങ്ങലും പട്ടകളും പിടിപ്പിക്കണം. അഹറോൻ കർത്താവിന്റെ മുന്നിൽ പ്രവേശിക്കുമ്പോൾ അവ അവന്റെ മാറിൽ വിരിഞ്ഞു നിൽക്കട്ടെ. അങ്ങനെ അവർ കർത്താവിൻ്റെ സന്നിധിയിൽ ഇസ്രായേലിൻ്റെ ന്യായവിധി നിരന്തരം സംവഹിക്കട്ടെ. ഈ വിവരണങ്ങളിൽ നിന്നും ഇസ്രായേലിൽ വളരെ വിചിത്രവും വൈവിധ്യവുമാർന്ന പൂജാവസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. അവയുടെ നിർമ്മിതിയിലും ഉപയോഗത്തിലും ഏറെ നിഷ്ഠയും അവർക്കുണ്ടായിരുന്നു എന്ന് കാണാം. എഫോദിൻ്റെ നിലയങ്കി നീലനിറമായിരിക്കട്ടെ. തലകടത്താൻ അതിനു നടുവിൽ ദ്വാരമുണ്ടായിരിക്കണം. ധരിക്കുമ്പോൾ കീറിപ്പോകാതിരിക്കാൻ നെയ്തെടുത്ത നാടദ്വാരത്തിനു ചുറ്റും തുന്നിച്ചേർക്കണം. നിലയങ്കിയുടെ വിളിമ്പിനു ചുറ്റും നീലം, ധൂമ്രം, കടും ചമപ്പെന്നീ നിറങ്ങളിൽ നെയ്തുണ്ടാക്കിയ മാതള നാരങ്ങകളും തുന്നിച്ചേർക്കണം. പിന്നെ അവയ്ക്കിടയിൽ സ്വർണമണികൾ ബന്ധിക്കണം. പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ അഹ്റോനത് ധരിക്കണം. അവൻ വിശുദ്ധ സ്ഥലത്ത് കർത്താവിൻ്റെ സന്നിധി പോകുമ്പോഴും അവിടെ നിന്ന് പുറത്തു വരുമ്പോഴും ആ സ്വർണമണികൾ കിലുങ്ങട്ടെ, കിലുങ്ങട്ടെ. പിന്നെ തനി സ്വർണം കൊണ്ടൊരു തകിടുണ്ടാക്കി അതിന്മേൽ മുദ്രയെന്ന പോലെ കർത്താവിൻ്റെ സമർപ്പിതൻ എന്ന് കൊത്തിവയ്ക്കുക. നീലച്ചരട് കൊണ്ടത് തലപ്പാവിൻ്റെ മുൻവശത്ത് ബന്ധിക്കണം. അഹറോനത് നെറ്റിയിൽ ധരിക്കണം. അങ്ങനെ ഇസ്രായേൽക്കാർ വിശുദ്ധ വസ്തുക്കൾ കാഴ്ച സമർപ്പിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾ അഹറോൻ വഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ കാണിക്കകൾ സ്വീകാര്യമാകേണ്ടതിന് തകിടഹറോൻ്റെ നെറ്റിയിൽ എപ്പോഴുമുണ്ടായിരിക്കട്ടെ. നേർമയായി പിരിച്ചെടുത്ത ജണം കൊണ്ടൊരു അങ്കിയുണ്ടാക്കി അത് ചിത്രത്തുന്നലാൽ അലങ്കരിച്ചിരിക്കണം. നേർമയായി പിരിച്ചെടുത്ത ജണം കൊണ്ടൊരു തലപ്പാവും ചിത്രാലങ്കൃതമായി അരപ്പട്ടയും ഉണ്ടാക്കണം.
സമാഗമ കൂടാരം കർത്തനിൽ സാന്ത്വന സാന്നിധ്യം സാക്ഷ്യപേടകം യാവേയിൽ അതിവിശുദ്ധ മന്ദിരം സാക്ഷ്യമേകും നവജനം ഇസ്രായേൽ ജനം അവിടെ സംഗമിക്കും സ്തുതിക്കും ഗമിക്കും പുറപ്പാടിതിൽ.
നാം പഠിക്കുന്ന 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഇസ്രായേലിലെ പൂജാവസ്ത്രങ്ങളുടെ സവിശേഷതകളും ചിട്ടകളുമാണ് വിവരിക്കപ്പെട്ടിട്ടുള്ളത്. അഹരോനും അവന്റെ പുത്രന്മാർക്കും മഹിമയും അഴകുമുണ്ടാകേണ്ടതിന് അവർക്കായി അങ്കികളും അരപ്പട്ടകളും തൊപ്പികളും നിർമ്മിക്കണം. ഇവയെല്ലാം നിന്റെ സോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും അണിയിക്കണം. അവരെനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അവരെ അഭിഷേചിച്ചു നിയോഗിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണം. അവരുടെ നഗ്നത മറയ്ക്കാൻ ചണത്തുണി കൊണ്ട് അരമുതൽ തുടവരെയെത്തുന്ന കാൽച്ചട്ടയുണ്ടാക്കണം. അഹരോനും പുത്രന്മാരും സമാഗമകൂടാരത്തിൽ പ്രവേശിക്കയോ വിശുദ്ധസ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുകയോ ബലിപീഠത്തെ സമീപിക്കയോ ചെയ്യുമ്പോൾ അത് ധരിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അവർ അതിന് കുറ്റക്കാരായിത്തീരും, ശിക്ഷിക്കപ്പെടും. ഇത് അഹരോനും തലമുറകൾക്കുമുള്ള ശാശ്വത നിയമമാണ്.
ദൈവം മോശയ്ക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ കണക്കെ ഈ ചിട്ടകളിൽ അഹരോനും പുത്രന്മാരും ഇസ്രായേലിന്റെ പുരോഹിതന്മാരായി അഭിഷേകം ചെയ്യപ്പെടുന്നതാണ്. ഇനി
എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിനവരെ നിയോഗിക്കാൻ ചെയ്യേണ്ടതിതാണ്. ഒരു കാളക്കുട്ടിയെയും ഈനമറ്റ രണ്ട് മുട്ടാടിനെയും തിരഞ്ഞെടുക്കുക. പുളിപ്പില്ലാത്തപ്പം, എണ്ണ ചേർത്ത് മയം വരുത്തിയ പുളിപ്പില്ലാത്തപ്പം, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്തയപ്പം ഇവ സജ്ജമാക്കുക. ഇവയെല്ലാം കോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കിയതാവണം. എന്നിട്ട് അവയൊരു കുട്ടയിലാക്കി കാളക്കുട്ടിയോടും മുട്ടാടുകളോടുമൊപ്പം കൂടാരത്തിൽ കൊണ്ടുവരിക. നീ അഹരോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമകൂടാരത്തിന്റെ വാതിക്കൽ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ടു കഴുകുക. അങ്കി, എഫോദിന്റെ നിലയങ്കി, എഫോദ് ഉരസ്ത്രാണം, എഫോദിന്റെ ചിത്രത്തയ്യലുള്ള അരപ്പട്ട എന്നിവ അഹരോനെ അണിയിക്കണം. അവന്റെ തലയിലെ തലപ്പാവും തലപ്പാവിന്മേൽ വിശുദ്ധ കിരീടവും വയ്ക്കണം. അനന്തരം തൈലം തലയിലൊഴിച്ചവന് അഭിഷേചിക്കുക, അഭിഷേചിക്കുക. അവന്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ ധരിപ്പിക്കുക. നീ അവരെ അരപ്പട്ടകളും തൊപ്പികളും അണിയിക്കണം. അങ്ങനെ എന്റെ നിയമമനുസരിച്ച് പൗരോഹിത്യം അവരുടേതായിരിക്കും. നീ അഹരോനെയും അവന്റെ പുത്രന്മാരെയും പുരോഹിതരായി അവരോധിക്കണം, അവരോധിക്കണം.
ശുശ്രൂഷകരാ പുരോഹിതശ്രേഷ്ഠന്മാർ, അഹരോനിൽ സോദരങ്ങൾ കൂട്ടായ സേവകന്മാർ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുമപ്പോൾ ദൈവസമക്ഷം മനുജർക്ക് മധ്യസ്ഥരായി.
ഇനി പുറപ്പാടിന്റെ 29-ാം അധ്യായത്തിലേക്ക് നാം കടക്കുമ്പോൾ പൗരോഹിത്യ പാരമ്പര്യത്തിൽ ബലിയർപ്പണത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് കേൾക്കുന്നത്. അനന്തരം കാളക്കുട്ടിയെ സമാഗമ കൂടാരത്തിന് മുൻപിൽ കൊണ്ടുവരണം. അഹറോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വയ്ക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിൻ്റെ വാതിക്കൽ വച്ച് കാളക്കുട്ടിയെ കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറയെടുത്ത് വിരൽ കൊണ്ട് ബലിപീഠത്തിൻ കൊമ്പുകളിൽ പുരട്ടണം. ബാക്കി രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. ബലിവസ്തുവിൻ്റെ കുടൽ പൊതിഞ്ഞുള്ള മേദസ്സും കരളിന്മേലുള്ള കൊഴുപ്പും ഇരുവൃക്കകളും അവയിന്മേലുള്ള മേദസ്സുമെടുത്ത് ബലിപീഠത്തിന്മേൽ വച്ച് ദഹിപ്പിക്കട്ടെ. എന്നാൽ കാളക്കുട്ടിയുടെ മാംസവും തോലും ചാണകവും പാളയത്തിനു വെളിയിൽ വച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം. ഇത് പരിഹാരബലിയാണ്, പരിഹാരബലിയാണ്. മുട്ടാടുകളിലൊന്നിനെ മാറ്റി നിർത്തണം. അഹറോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വയ്ക്കട്ടെ. അതിനെ കൊന്ന് രക്തമെടുത്ത് ബലിപീഠത്തിനു ചുറ്റുമൊഴിക്കണം. അതിനെ കഷണങ്ങളായി മുറിച്ചതിനു ശേഷം അതിൻ്റെ ആന്തരികാവയവങ്ങളും കാലുകളും കഴുകണം. ഇവ മറ്റു കഷണങ്ങളുടെയും തലയുടെയും കൂടെ വയ്ക്കണം. മുട്ടാടിനെ മുഴുവൻ ബലിപീഠത്തിൽ വച്ചു ദഹിപ്പിക്കണം. ഇത് കർത്താവിനുള്ള ദഹനബലിയാണ്, കർത്താവിനുള്ള ദഹനബലിയാണ്, പ്രസാദകരമായ ഇസ്രായേലിൻ്റെ ബലിയാണ്.
ജനത്തിന് വഴി കാട്ടുവാൻ പുത്തൻ മോശ ധരിക്കുന്നൊരു നുദണ്ഡായി നിത്യബലിയുടെ ഭദ്രസ്മരണയായി മർത്യപാപമകറ്റും ദിവ്യ കുഞ്ഞാടിതാ.
പുതിയ നിയമത്തിൽ ക്രിസ്തുവിലൂടെ ആവർത്തിക്കപ്പെടാൻ പോകുന്ന നിസ്തുല ബലിയുടെ പ്രാക്രൂപമായിട്ട് നാം പുറപ്പാടിൽ പഠിച്ച ഇസ്രായേലിലെ ബലികളെയും അതുമായി ബന്ധപ്പെട്ട ബലിപീഠം, കൂടാരം, കൂടാരാങ്കണം, പുരോഹിതർ, പുരോഹിത വസ്ത്രങ്ങൾ എന്നിവയെ പണ്ഡിതന്മാർ വിലയിരുത്തുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ഇസ്രായേലിൻ്റെ ജീവിതാനുഭവങ്ങളുടെ തനിയാവർത്തനമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം, കാണാം. അവിടുത്തെ പീഡാനുഭവം, മരണം, ഉത്ഥാനം എന്നീ രക്ഷാകര രഹസ്യങ്ങളെ തന്നെയും പുതിയ നിയമത്തിലെ പുറപ്പാടെന്ന് ബൈബിൾ നിരൂപകന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്ന നവമായ സത്യങ്ങളുടെ നാന്ദിയായി ഇനിയും പൗരോഹിത്യ പാരമ്പര്യത്തിലെ സംഭവങ്ങളെ നമുക്ക് വിലയിരുത്താം.
ഇസ്രായേലിൻ ദൈവജനമതിൻ പുറപ്പാട്, നവജീവനിൽ ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട്, മാനവകുലമതിൻ പുറപ്പാട്.
പുറപ്പാടിന്റെ പരമ്പരയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങൾ ആലപിച്ചത് അനു മരിയ റോസ്, ചിത്ര അരുൺ, ഗാഗുൽ ജോസഫ്, രമേശ് മുരളി, ഗണേഷ് സുന്ദരം എന്നിവരാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ. സംഗീതം സെബി നായരമ്പലം. വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. വചനവീഥിയുടെ തുടർഭാഗം വീണ്ടും അടുത്തയാഴ്ചയിൽ.